You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം ശ്രീമതി താര രാജ്കുമാർ, സ്വാഗതം എസ് പി എസ് മലയാളത്തിലേക്ക്.
നമസ്കാരം സൽവി.
ശ്രീമതി താര രാജ്കുമാർ, ഓസ്ട്രേലിയയിൽ താങ്കളുടെ കലാരംഗത്തുള്ള സംഭാവനകൾ കണക്കിലെടുത്ത് വിക്ടോറിയൻ പ്രീമിയേഴ്സ് അവാർഡായ കമ്മ്യൂണിറ്റി ഹാർമണി പുരസ്കാരം നൽകി കഴിഞ്ഞ ദിവസം താങ്കളെ സംസ്ഥാന സർക്കാർ ആദരിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ.
താങ്ക് യു വെരി മച്ച് സൽവി. എനിക്കും വളരെ നന്ദിയുണ്ട് ഇങ്ങനെ ഒരു ഓണർ കിട്ടിയതിൽ.
തീർച്ചയായിട്ടും. അപ്പൊ ഈ കമ്മ്യൂണിറ്റി ഹാർമണി പുരസ്കാരം എന്താണെന്ന കാര്യം, അതേക്കുറിച്ച് തന്നെ ആദ്യം ഒന്ന് പറയാമോ?
കമ്മ്യൂണിറ്റി ഹാർമണി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സമൂഹത്തിൽ ഹാർമണി ഉണ്ടാക്കുക, ഐക്യം വരുത്തുക, അതിന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യുക, എക്സെപ്ഷണൽ ആയിട്ട് വർക്ക് ചെയ്തവർക്കുള്ള ഒരു അവാർഡാണ് ഇത്. അത് ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ, നമ്മുടെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ചീഫ് മിനിസ്റ്റർ, ഇവിടുത്തെ പ്രീമിയർ കൊടുക്കുന്ന അവാർഡാണ്. അത് ഗവർണർ ജനറലിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് അവാർഡ് തന്നത്.
ഓക്കെ. കലാരംഗത്ത് ഉള്ള സംഭാവനകൾ കണക്കിലെടുത്താണല്ലോ അല്ലേ ഇത് തന്നത്?
അതെ, കലാരംഗ അതൊരു വളരെ കൃതജ്ഞത തോന്നി എനിക്ക്. എന്താണെന്ന് വെച്ചാല് ഐ ആം ടോൾഡ് ആദ്യമായിട്ടാണ് ഇത് ഈ കലാരംഗത്തിനുള്ളതായിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ റിലിജിയസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ്, എക്സെപ്ഷണൽ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്തവർക്കാണ് ഈ അവാർഡ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് എന്നാണ് എനിക്ക് അറിവ്. എനിക്ക് അവാർഡ് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിലപ്പുറം ഈ നമ്മുടെ കലകളെ അത് റെക്കഗ്നൈസ് ചെയ്യുന്നു, നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് ഒരു പുരസ്കാരമായിട്ട് കാണുന്നു ഞാൻ അത്. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്.
എന്നായിരുന്നു ഈ പുരസ്കാരം ലഭിച്ചത്?
ഇത് കഴിഞ്ഞ ബുധനാഴ്ച 12th September 12th.
ഓക്കെ. അപ്പൊ ഈ കലാരംഗത്തുള്ള താങ്കളുടെ സംഭാവനകൾ കണക്കിലെടുത്താണല്ലോ ഈ പുരസ്കാരത്തിന് താങ്കൾ അർഹയായിരിക്കുന്നത്. അപ്പോൾ കലാരംഗത്തെ എന്തൊക്കെ സംഭാവനകളാണ് ഈ അവാർഡിനായി പരിഗണിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ?
എനിക്ക് അറിയുന്നിടത്തോളം ഈ നമ്മുടെ കലകളെ നമ്മൾ പ്രചരിപ്പിക്കണം എന്തായാലും. എന്നാലും നമ്മുടെ രാജ്യത്തെ വിട്ട് വേറൊരു രാജ്യത്ത് നമ്മൾ വരുമ്പോൾ അവിടുത്തെ കൾച്ചറിന്റെ അവയർനെസ് വേണ്ടേ? അപ്പോ ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ ഇത് ഇംഗ്ലീഷിൽ പറയാൻ പോവാണ്, 3 C's ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മള് ഈ ഇന്ത്യ വിട്ട് ഇവിടെ വന്നാല് ഇവിടുത്തെ കൾച്ചറും ഉണ്ടല്ലോ. അപ്പോ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ എന്ത് വിധത്തിലാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബേസിസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മനസ്സിലാകണം എങ്കിൽ ആ കൾച്ചറിനെ പറ്റി അറിയണം. അപ്പോ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആശയത്തിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണ്ടേ, അത് കലയിൽ കൂടെ ചെയ്യണം എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നാറുണ്ട്. ഒരു അതിന് സഹപ്രവർത്തനം വേണം, ഒരു ക്രിയേറ്റിവിറ്റി, ഉൽപ്പത്തി, ഒരു പുതിയതായിട്ട് ഉണ്ടാക്കാൻ നിർമ്മാണിക്കാനുള്ള ഒരു ആശയം വേണം, അതിനുള്ള ഇൻട്രസ്റ്റ് വേണം. സോ ഐ ഫീൽ കൊളാബറേഷൻ ആൻഡ് ക്രിയേഷൻ. അപ്പോൾ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കൊളാബറേറ്റ് ചെയ്യണം, എന്നിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഇത് മൂന്നും നമ്മുടെ കലയിൽ കൂടെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ മോഹം. അതാണ് ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ പല വിധത്തിലും സ്കൂൾസിലായാലും ഈ സേ ഫോർ എക്സാമ്പിൾ കുട്ടികൾക്ക് ഏതാ ഇവിടുത്തെ കുട്ടികൾക്ക് എന്താ ഇൻട്രസ്റ്റ്, ഈ ടോൾക്കിന്റെ പുസ്തകം ഉണ്ടല്ലോ J.R.R. ടോൾക്കിന്റെ ദ ഹോബിറ്റ്, അതിൽ നിന്നൊരു സെക്ഷൻ എടുത്തിട്ട് അതിനെ ഒരു പോയം ആക്കിയിട്ട് ഞാൻ അതിൽ പഠിപ്പിച്ചു കൊടുത്തു ഒരു പെർഫോം ചെയ്യാനായിട്ട് കുട്ടികളെ. അത് എന്നിട്ട് ഫെഡറേഷൻ സ്ക്വയറിൽ ചെയ്തു. അതേമാതിരി നമ്മുടെ രാമായണം ഇംഗ്ലീഷിലാക്കിയിട്ട് ഒരു ഹോൾ സ്കൂൾ 3-4 പ്രാവശ്യം പല സ്ഥലത്തും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ പരിശ്രമിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ ഹാർമണി വരാനായിട്ട് ഇതൊക്കെ, ദീസ് ആർ സം എക്സാമ്പിൾസ്. പിന്നെ ഇവിടുത്തെ ഇൻഡിജിനസ് കൂട്ടരുണ്ടല്ലോ, ഇവിടുത്തെ ആദിവാസികളായ അബോറിജിനൽ, അവരുടെ കൾച്ചറും നമ്മുടെ കൾച്ചറായിട്ടും പാരലൽസ് ഉണ്ട്. അതിനെ കണ്ടുപിടിച്ച് അതില് വർക്ക് ചെയ്തിട്ട് ഞങ്ങള് ഈ തീനെ നമ്മൾ സേക്രഡ് ആയിട്ട് കാണുന്നുണ്ടല്ലോ. സേക്രഡ് ഫയർ എന്ന് പറഞ്ഞിട്ട് ഈ അബറിജിനൽ ദേ ഡു വെൽക്കം ടു കൺട്രി. അപ്പൊ അവരായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഞാൻ ഐ ഹാവ് ഡിവലപ്ഡ് എ ന്യൂ വേർഷൻ ഓഫ് വെൽക്കം ടു കൺട്രി. അതും ഫെസ്റ്റിവൽസിന് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമാതിരി പലതും പുതുതായിട്ട് ഇവിടെയുള്ള കൂട്ടർക്ക് നമ്മുടെ കലയെ മനസ്സിലാക്കാനും അവരുടെ കല നമുക്ക് മനസ്സിലാക്കി എടുക്കാനും അതിൽ കൂടെ നമ്മുടെ സമൂഹത്തില് എന്താ പറയാ ഒരു കൂട്ടായ്മ വരാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതായിരിക്കണം കാരണം.
തീർച്ചയായിട്ടും. എത്രത്തോളം ഓസ്ട്രേലിയൻ സമൂഹം ഇത് സ്വാഗതം ചെയ്യുന്നുണ്ട്, അല്ലെ ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റി ഇതിനെ എത്രത്തോളം സ്വാഗതം ചെയ്യുന്നുണ്ട്? ഞാൻ ചോദിച്ചത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇത്തരം ഇന്ത്യൻ പുരാണങ്ങളെ ഇംഗ്ലീഷിലാക്കി പല രീതിയിൽ നൃത്തം അഭ്യസിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതും സിറ്റി സെൻറ്ററിൽ തന്നെയാണ് മിക്ക പരിപാടികളും അവതരിപ്പിക്കാറും. അപ്പോൾ അത്തരം പെർഫോമൻസ് നടത്തുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ ഓസ്ട്രേലിയൻ സമൂഹം ഇതിനെ സ്വീകരിക്കാറ്?
ഈ ഓസ്ട്രേലിയൻ സമൂഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് എന്താ, അത് മനസ്സിലാകണം. മനസ്സിലാക്കാതെ എന്തെങ്കിലും കാണിച്ചു എന്ന് വെച്ചാൽ അത് വെറും ഒരു ഡിസ്റ്റന്റ് എന്തോ ഒരു കല എന്തോ കാണിക്കുന്നു. പക്ഷെ അതിന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, എന്തിനു വേണ്ടി അത് ചെയ്യുന്നു എന്ന് കാണിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുത്താൽ വളരെയധികം ഇൻട്രസ്റ്റ് വരും ഇവിടുത്തെ ആൾക്കാർക്ക്. എത്രയെങ്കിലും പെർഫോമൻസസ്, ടോട്ടലി സോൾഡ് ഔട്ട് പെർഫോമൻസസ് ഇവിടുത്തെ ആർട്സ് സെന്ററിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഓഡിയൻസ് മുഴുവൻ ഓസ്ട്രേലിയൻസ് ആണ്. ആ മുഴുവൻ എന്ന് വെച്ചാൽ 90% ഓസ്ട്രേലിയൻ, മെയിൻ സ്ട്രീം ഓസ്ട്രേലിയൻസ് ആണ് വരിക. അവരൊക്കെ വളരെ അതിനെപ്പറ്റി വായിച്ച് മനസ്സിലാക്കി വരുന്ന കൂട്ടരാണ്. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലാതെ വെറുതെ ഗെറ്റു ആയിട്ട് നമ്മുടെ സ്വന്തം കൂട്ടർക്ക് ഡാൻസ് പഠിപ്പിച്ച് അവിടെ തന്നെ ഡാൻസ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റിയിൽ ചെയ്യണം, ചെയ്യേണ്ടതല്ല. അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരണം, പ്രൊഫഷണൽ ലെവലിൽ കാണിച്ചു കൊടുക്കണം. Whatever is important to the present society, അത് ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കണം. ഇപ്പൊ അടുത്ത് ഈ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ നമ്മുടെ കേരളത്തില്, അതിനെ പറ്റി മൂന്ന് ഡാൻസേഴ്സ് ഒരു പീസ് ചെയ്തു. അപ്പൊ അത് വളരെ മനസ്സിൽ തട്ടി. എന്തുകൊണ്ടാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള പീസസ് എടുത്ത് കാണിച്ച് ഇപ്പോഴത്തെ കാലത്ത് എന്താ പ്രധാനം എന്നുള്ളത് കാണിച്ചു കൊടുത്താൽ ഇവിടുത്തെ ആൾക്കാർക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആവും. അതിന് ഈ നമ്മുടെ കലകൾക്കും കഥ പറയാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ മുദ്ര കാണിച്ച് എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നു എന്നല്ലേ മനസ്സിലാവുള്ളൂ.
തീർച്ചയായിട്ടും
അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് കുറച്ച് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഏ അവാർഡ്.
തീർച്ചയായിട്ടും. അതുപോലെ ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ ഓസ്ട്രേലിയൻ രക്ഷിതാക്കൾ ദത്തെടുത്തിട്ടുള്ള ഇന്ത്യൻ വംശജരായ കുട്ടികളെയും നമ്മുടെ സംസ്കാരം പഠിപ്പിക്കാൻ താങ്കൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വായിക്കുകയുണ്ടായി, അതേക്കുറിച്ചൊന്ന് പറയാമോ?
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇപ്പൊ ഞാൻ പഠിപ്പിച്ച കുട്ടികളും എന്റെ അടുത്ത് വന്നിരുന്നവരും ഒക്കെ വലുതായി. ഞാൻ ഇപ്പൊ അത്ര പഠിപ്പിക്കുന്നില്ലല്ലോ. പക്ഷെ അവരുടെ ജീവിതം വളരെ വ്യത്യാസം വന്നു. ഈ കലയിൽ കൂടിയും മറ്റേ പെർഫോമൻസസിൽ കൂടിയും എന്താന്ന് വെച്ചാല് ഈ ദത്തെടുത്ത് വരുന്ന കുട്ടികള് ഭയങ്കര ഒരു ഗ്യാപ്പാണ് അവര് കവർ ചെയ്യാൻ നോക്കുന്നത്. ഇന്ത്യയിൽ വളരെ പുവറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഈ കുട്ടികള് ഇവിടെ പെട്ടെന്ന് വന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയുള്ളൂ. കൾച്ചർ ഇസ് ടോട്ടലി ഡിഫറെന്റ്. അപ്പൊ ഒരു ബ്രിഡ്ജ് വേണ്ടേ, ഒരു രണ്ട് കൾച്ചറിന്റെയും ഒരു ബ്രിഡ്ജ് വേണ്ടേ? എന്റെ അടുത്ത് വന്നിരുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ അമ്മ എപ്പോഴും ദത്തെടുത്തിട്ടുള്ള അമ്മ എന്നോട് എപ്പോഴും പറയും, ഈ കുട്ടിയോട് എപ്പോ ചോദിച്ചാലും താരാ ആന്റിയാണ് അമ്മ എന്നുള്ള മാതിരി ആണ് സംസാരിക്കുന്നു ആ കുട്ടിയും. എന്താന്ന് വെച്ചാൽ ഇവിടെ വന്നാല് അവർക്ക് ഇതുവരെയും വളർത്തിക്കൊണ്ടുവന്ന ആ കൾച്ചർ മുഴുവൻ ഇല്ലാതാവുകയാണ്. ഒരു ത്രെഡ് വേണ്ടേ, അമ്പലൈക്കൽ കോഡ് എന്നുള്ള മാതിരിയാണ് ആ കൾച്ചർ. അപ്പൊ ഈ കലയിൽ കൂടിയും ശരിക്കു പറഞ്ഞാൽ സ്നേഹത്തിൽ കൂടിയും ടു ഓവർകം ദ ഗ്യാപ് സാധിക്കും. അത് കുറച്ച് എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഇവിടെ വന്നിട്ടുള്ള കുട്ടികൾക്ക് ഡെമോൺസ്ട്രേഷൻസ് ചെയ്തു കൊടുത്തു, സംസാരിച്ചു കൊടുത്തു. പക്ഷെ ഒരു കുട്ടി ഫുൾ അരങ്ങേറ്റം ചെയ്തു, ഈ ദത്തെടുത്ത് വന്ന കുട്ടി. അപ്പൊ ഇന്ത്യയിലുള്ള ഓർഫനേജിന്റെ ഹെഡായിട്ടുള്ള സ്ത്രീയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അരങ്ങേറ്റത്തിന്. ആലോചിച്ചു നോക്കും, ഈ ചെറിയ കുട്ടിയെ ഇവര് ദത്തെടുത്ത് ഇവിടെ വന്ന് എന്റെ സ്കൂളിൽ വന്നു, 10 കൊല്ലം പഠിച്ചു, എന്നിട്ട് ഫുൾ അരങ്ങേറ്റം ചെയ്തു. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, എന്റെ അഡോപ്റ്റഡ് പേരൻസ് ആർ ക്രിസ്ത്യൻ, സോ ഐ വോണ്ട് ടു ഡു എ ക്രിസ്ത്യൻ സ്റ്റോറി ഫോർ ദം. എന്നിട്ട് ആ കുട്ടിക്ക് രണ്ടാമത്തെ സെക്കൻഡ് ഹാഫ് ഓഫ് ദി അരങ്ങേറ്റത്തിൽ മർദ്ദനം അറിയുകയും ചെയ്തു. ഇത് കാണാനായിട്ട് ഈ ഓർഫനേജിന്റെ ഹെഡ് ഇന്ത്യയിൽ നിന്ന് വന്നു. ഷി വാസ് വൺ ഓഫ് ദ സ്പെഷ്യൽ ഗേറ്റ്സ്. അത് ഭയങ്കര ഒരു എന്താ കോരി തരിപ്പിക്കുന്ന ഒരു ഇവന്റ് ആയിരുന്നു അത്. അപ്പൊ അങ്ങനെ പല പല കുട്ടികൾക്കും ലെക്ചർ ഡെമോൺസ്ട്രേഷൻസും വർക്ക്ഷോപ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ 3-4 പേര് എന്റെ അടുത്ത് പഠിച്ച് അതിൽ നിന്നും കുറച്ച് അവർക്ക് ആ കൾച്ചറൽ സ്ട്രെങ്ത് കിട്ടാൻ സാധിച്ചു. എന്തുകൊണ്ട് വെച്ചാൽ ഇവിടെ വന്നാൽ ദേ ആർ ലോസ്റ്റ്. ആദ്യത്തെ ഫ്യൂ ഇയേഴ്സ് ആ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കോപ്പ് ചെയ്യാൻ വലിയ വിഷമാ. എന്തുകൊണ്ടാ ഒന്ന് ആലോചിച്ച് നോക്കുക, എവിടുന്നാണ് അവര് വരുന്നത്? ആരും ഇല്ല, പേരൻസ് ഇല്ല, സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ആരും ഇല്ല. പെട്ടെന്ന് ഒരു വൈറ്റ് ഫാമിലിയിലേക്ക് വരികയാണ്. അപ്പോ ആ അഡ്ജസ്റ്റ്മെന്റ് ഇസ് വെരി വെരി ഡിഫിക്കൾട്ട്. അപ്പോ ദിസ് ആർട്ട് ഫോം ബിക്കെയിം എ കൾച്ചറൽ ബ്രിഡ്ജ് ടു ഗീവ് ദൻ ദ കോൺഫിഡൻസ് ആൻഡ് ടു ഡീൽ വിത്ത് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ബഹുമതി കമ്മ്യൂണിറ്റി ഹാർമണി പുരസ്കാരം നൽകി സംസ്ഥാന സർക്കാർ ആദരിച്ചിരിക്കുന്നു. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ശ്രീമതി താര രാജ്കുമാർ. ഇത്രയും നേരം SBS മലയാളത്തോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി.
വളരെയധികം നന്ദി എന്റെയും സൽവിക്കും SBS
മലയാളത്തിനും. Tell us what you think. Rate this podcast on iTunes. It helps other people to find us.